കടന്നു വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മേശയുണ്ടല്ലോ, അതിനോട് ചേർന്ന് നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്നും ചിന്തിക്കാം.
ഇന്ന്
ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ജെറമിയ അവൻ്റെ പുസ്തകം 35 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. മലയാളത്തിൽ ആർക്കെങ്കിലും വായിക്കാം, അതിനുശേഷം ഇംഗ്ലീഷിൽ വായിക്കുന്നതിന് കുഴപ്പമില്ല. യെസ്, മതി. പ്രൈസ് ലോർഡ്.
The word which came unto Jeremiah from the Lord in the days of Jehoiakim the son of Josiah king of Judah, saying, Go unto the house of Rechabites and speak unto them, and bring them into the house of the Lord, into one of the chambers, and give them wine to drink.
നമ്മൾ വന്നിരിക്കുന്ന കാലഘട്ടം ആർക്കും എന്തും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ജീവിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ദൈവവചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചിട്ടുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനമാണ് എല്ലാ കാലത്തും പാഠവും ആധാരവുമായിരിക്കുന്നത്.
We are living in a society or in a world where people can decide what they want to do and how they want to live. But for us, it is we live according based on the word of God, and that is the underlying principle.
ഇരമ്യാവിൻ്റെ കാലത്ത് യഹൂദ ഗോത്രത്തെ അല്ലെങ്കിൽ യഹൂദന്മാരെ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഇരമ്യാവിനോട് പറഞ്ഞു, നീ കുറച്ച് വീഞ്ഞു വാങ്ങിക്കൊണ്ട് വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രേഖാബ്യ കുടുംബക്കാരെ വിളിച്ചിട്ട് അവർക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുക്കണം. അതാണ് ദൈവം ഇരമ്യാവിനോട് പറഞ്ഞ വാക്കുകൾ.
God told Jeremiah to buy wine and to bring it into the house of the Lord and to give it unto the children of the Rechabites. That's what God asked Jeremiah to do.
ഈ പണ്ടുള്ള പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പഠിച്ചാൽ ഒരു എക്സെൻട്രിക് ആയിട്ട് നമുക്ക് തോന്നും, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. എന്ത് ദൈവം അവരോട് കൽപ്പിച്ചോ, അക്ഷരാഭ്യാസമില്ലാത്ത സിവിലൈസ്ഡ് ആയിട്ടല്ലാത്ത ആൾക്കാരെ പഠിപ്പിക്കുവാൻ അവർ തന്നെ ചിലപ്പോൾ കോമാളി വേഷം കെട്ടേണ്ടി വരുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാലും അത് ദൈവത്തിൻ്റെ ആലോചനയായതുകൊണ്ട് അവർ എന്തു പറഞ്ഞോ അപ്രകാരം ചെയ്യുന്നവരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ.
In the Old Testament we see the prophets, they did whatever God asked them to do, and some of those things that were asked of them to do may sound crazy or may not sound right to us, but they followed whatever God asked them to do.
ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഈ രേഖാബ്യ കുടുംബം എന്ന് പറഞ്ഞാൽ ഏലിയാവിൻ്റെ കാലശേഷം യേഹു വന്നപ്പോൾ യേഹുവിനോടുകൂടി വിഗ്രഹാരാധനയെ ഇറാഡിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി ആ രഥത്തെ കയറിപ്പോയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തലമുറയാണ് ഈ രേഖാബ്യ കുടുംബം.
The Rechabites are a people during the time of Ehu that lived there, and they were asked to be eradicated, but they were living there.
അങ്ങനെ ഒരപ്പൻ വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഒരു അപ്പന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്.
This is a family that live for holiness, a father who live for holiness.
വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിപരമാണ്, അത് ദൈവവചനപ്രകാരമാണ്, അത് ദൈവവചനം സംസാരിക്കുന്നതിനനുസരിച്ചും വിശുദ്ധരായിരിക്കണം.
The holiness is based on living according to the word of God and according to the commands of God.
പുതിയ നിയമത്തിൽ we are not saints but we are justified sinners.
According to the New Testament we are not saints but we are all justified sinners.
നാം പാപികളായ നമ്മെ യേശുവിന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ മേശ എടുക്കുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്തത്.
We who were sinners, we were redeemed by the blood of Jesus, and that is what enables us to be partakers of the Lord's table.
അപ്പോൾ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ, നിനക്ക് ഒന്നിനെ കുറിച്ചും കുറ്റം വിധിക്കാൻ തക്കവണ്ണം കഴിയുന്നില്ലെങ്കിൽ പോലും നീ ഒരിക്കലും ഒരു നീതിമാനാകയില്ല. ഈ മേശയുടെ മുമ്പ് വരുമ്പോൾ നിനക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, ഐ ആം ജസ്റ്റിഫൈഡ് സിന്നർ, നീതീകരിക്കപ്പെട്ട പാപിയാണ് ഞാൻ, പാപത്തിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിച്ചു. പറയിച്ചല്ലോ.
That's why Paul is saying that we are justified sinners, and when we come in the presence of the table we ask for forgiveness and are partakers of this table.
ഈ ടേബിളിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കൊണ്ട് നമ്മെ ന്യായം വിധിക്കാത്തതും ഈ ഒരു ടേബിളാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമുക്കുള്ള പ്രാഗൽഭ്യവും.
Because the blood of Jesus cleanses us from all sin, we are not justified or we are not condemned in front of the table.
നോക്കിക്കേ, പഴയ നിയമത്തിലേക്ക് കടന്നു വരാം. ഈ രേഹാബ്യ കുടുംബത്തിലെ അപ്പൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, പെര വെക്കരുത്, ആ മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, വിത്ത് വിതയ്ക്കരുത്, അബ്രഹാമിനെ പോലെ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞു. കാര്യം അവർ നമുക്കറിയാം ന്യായപ്രമാണത്തിലാണ്, മോശയുടെ കാലത്ത് ജീവിച്ചവരാണ്. മോശയുടെ കാലശേഷം ഇല്ലെങ്കിൽ പഴയ നിയമകാലത്ത് ന്യായപ്രമാണത്തെ കാലത്ത് ജീവിച്ചവരാണ്. എങ്കിൽ പോലും അവർ അവരുടെ പിതാവ് പറഞ്ഞു, അബ്രഹാമിനെ പോലെ ദൈവത്തെ നോക്കി നമ്മുടെ കുടുംബം ജീവിക്കാൻ പോവുകയാണെന്നുള്ളത്.
The father of the Rechabites told them not to drink wine, not to build houses, nor plants, nor sow seed, nor plant vineyard, not to do all this. And they lived in a time where law was prominent.
ഇവിടെ നോക്കിയ ടെസ്റ്റ്, ട്രഡീഷൻ ആൻഡ് ടെസ്റ്റിമണി, സ്പിരിച്വൽ വാല്യൂ ഓഫ് അവർ ഫാമിലി, ഇതാണ് ഈ അപ്പൻ മക്കൾക്ക് കൊടുത്ത ലെഗസി. ഒരു പിതാവിന് കൊടുക്കാവുന്ന ഒരു ലെഗസിയാണ്. നീ എങ്ങനെയായിരിക്കണം, നമുക്കൊരു ട്രഡീഷൻ ഉണ്ട്, നമുക്ക് ആ ട്രഡീഷനും നമുക്കൊരു സ്പിരിച്വൽ വാല്യൂമുണ്ട്, അതനുസരിച്ച് എൻ്റെ കുടുംബം ജീവിക്കണമെന്ന് ഈ രഹാബ്യ കുടുംബത്തിലെ തലവൻ തീരുമാനിച്ചു.
The father of the Rechabites said that we have to live according to a certain tradition and testimony and spiritual value, and he gave that to his children, and that is what they're living by.
ഇതിനെ ഇല്ലായ്മയാക്കുവാനായിട്ടായിരിക്കണോ ഇരമ്യാ പ്രവാചകൻ വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ ഇല്ലെങ്കിൽ പുരോഹിതന്മാരെ സഹായിക്കുന്ന ഓഫീസിലും വിളിച്ചിട്ടാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സഭ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് കള്ളു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നതിൽ തെറ്റുമില്ല.
But here we read that Jeremiah is bringing wine into the house and the presence of the high priest and us in the house of God and asking the children of Rechabites to drink the wine.
അവരുടെ മക്കൾ എന്താ പറഞ്ഞെന്നറിയാമോ?
Do you know what their children said?
ഇതാണ് ലെഗസി, സ്പിരിച്വൽ ലെഗസി എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്പിരിച്വൽ ലെഗസി ഉണ്ട്, ഫൈനാൻഷ്യൽ ലെഗസി ഉണ്ട്, ട്രഡീഷൻ ലെഗസി ഉണ്ട്. നമ്മൾ ചാകണ ലെഗസി എന്നുള്ളൊരു വേർഡ് കേൾക്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു കുടുംബത്തിൻ്റെ അപ്പനായിരിക്കണം തീരുമാനമെടുക്കുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ യഹോവയെ സേവിക്കണോ വേണ്ടോ എന്ന്. ഈ കുടുംബം പറഞ്ഞു, ഈ കുടുംബത്തിലെ ആൾക്കാർ പറഞ്ഞു, കാര്യം വിശുദ്ധ സ്ഥലത്തല്ല, എവിടെയാണേലും എൻ്റെ ഞങ്ങളുടെ അപ്പം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇരമ്യാവേ ഞങ്ങൾ ഇതിനെ തൊടുകയില്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രമാണ് ഇരമ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ
You know, there are different kinds of legacy. There's legacy of finance, legacy of spiritual legacy. All those legacies are there. But here we see the family that decided not to drink wine and that kept the legacy of their father. And the whole chapter of Jeremiah 35 is based on this legacy of this one family.
നമുക്ക് വേദപുസ്തകം നോക്കുമ്പോൾ അറിയാം, യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും.
We read in the scriptures Joshua said as for me and my house we will serve the Lord.
അതാണ് പുള്ളിയുടെ വിടവാങ്ങൽ ശിശൂഷ അല്ലെങ്കിൽ വിടവാങ്ങൽ സന്ദേശം. അതാണ്
That was his end farewell speech that he gave, message.
പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർപ്പ് ഒരു ദോട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. പൗലോസ് പറഞ്ഞു,
Paul said I fought a good fight, I have laid the and I have the crown of life for me.
എന്നാൽ ഈ രേഖാബ്യ കുടുംബം പറഞ്ഞത് ആരും അങ്ങനെ പ്രസംഗിക്കാറില്ല.
Nobody preaches what the Rechabites said.
എന്നാൽ ദൈവം എന്ത് ഇരമ്യാവിനോട് എന്ത് പറഞ്ഞെന്ന് അറിയാമോ?
Do you know what God told Jeremiah?
കഴിഞ്ഞ 250 വർഷമായിട്ട് ഈ കുടുംബം വിശ്വാസത്തിന് വേണ്ടി യഹോവയുടെ നാമവും കൊണ്ട് നിൽക്കുന്ന കുടുംബമാണ്, അതുകൊണ്ട് ഈ കുടുംബത്തെ ഞാൻ നശിപ്പിച്ചു കളയില്ല.
For the past 250 years this family has live for the Lord, and so I will not destroy this family.
ഒരു കാര്യം ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ.
One thing I can tell you today.
ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന തലമുറയെ ദൈവം പ്രിസർവ് ചെയ്യും, അല്ലാത്തവരെ ദൈവം മറന്നു കളയുമെന്ന് ഈ പുസ്തകത്തിലൂടെ കാണിച്ചു തരികയാണ്.
According to the scripture we see that those who stand for the Lord God will bless them, others will be destroyed.
ഇന്നലെ ആ വചനം സംസാരിച്ച ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഒരു തലമുറ 30 വർഷമാണെന്ന്. അങ്ങനെയാണെങ്കിൽ 9 തലമുറ, ഏകദേശം 10 തലമുറയെ ഈ കുടുംബം വിത്ത് വിതയ്ക്കുന്നില്ല, കെട്ടിടം പണിയുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, അവരാരും അറിയപ്പെടാതെ അവർ വിശുദ്ധിക്ക് വേണ്ടി നിന്നു. ആ കുടുംബത്തെ ദൈവം കൊണ്ടുവരികയാണ് ഈ 250 വർഷം കഴിഞ്ഞപ്പോൾ ജെറുസലേമിൽ. പ്രൈസ് ലോർഡ്.
ആഫ്റ്റർ 200 yesterday we heard that 30 generations is in 9 years. So here we see that this generation for the past 250 years they lived according to what their father had instructed them. They never drank wine, neither they built houses, neither did they sow or plant vineyard. And this family God is bringing them and delivering them. We see that
appol namakariya ava israele babylon akramikkumbo yehovayaki endu parna rajavana aa rajavinte kalathe yuddham vannappol അരാമ്യ യുദ്ധം ഉണ്ടായപ്പോഴും ബാബിലോണി യുദ്ധം ഉണ്ടായപ്പോഴും ആ ദേശത്തെ ആൾക്കാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി.
We see that during Nebuchadnezzar's time when the battles, different battles took place, the people captured all the Chaldeans took all the people of Jerusalem.
നിങ്ങൾ ഈ അധ്യായത്തിൻ്റെ നിങ്ങളെ ആയിരിക്കും ഒരു കഥ ഞാൻ ഉണ്ടാക്കി പറയല്ല, വചനത്തിൽ കിടപ്പുണ്ട്. 35 അധ്യായത്തിൻ്റെ 11 വാക്യം ഒന്ന് വായിച്ചു തന്നെ.
If you read chapter 35 verse 11.
മലയാളത്തിൽ കൂടെ വായിച്ചെന്ന്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു യുദ്ധം ഉണ്ടായാൽ, നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ എന്താ ചെയ്യുന്ന ജനം? ആ ദേശത്ത് എന്ത് ചെയ്യും? വിട്ടുപോകും.
When a natural calamity usually occurs, what happens? People flee from that place.
എന്നാൽ ഈ രഹാവ്യ കുടുംബം യെരുശലേമിൽ യുദ്ധം ഉണ്ടായപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എങ്ങോട്ട് വന്നു? യുദ്ധഭൂമിയിലേക്ക് ഇവൻ കയറി വരിക. ഇവന് യാതൊരു പേടിയുമില്ല. ഇവനെ നെബുക്കദ്നേസർ തൊടുകയും വേണ്ട, കൽദയർക്കും തൊടണ്ട. ഇവൻ അവിടെ വന്ന് യെരുശലേമിൽ പാർത്ത്. അങ്ങനെയാണ് ഈ റെമനന്റ് യെരുശലേമിൽ പാർത്തത്.
This group of Rehabites, what happened is when the words are said in there, they've left from other place and came and dwelt in Jerusalem. They were not fear, they did not fear the army of the Chaldeans nor the army of the Syrians, but they came there and dwelt there peacefully in Jerusalem.
ഞാൻ സമയം കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം, കാര്യം കർത്താവിന്റെ മേശയുണ്ടല്ലോ.
Because of the Lord's table I will end soon.
കർത്താവ് പറഞ്ഞു യിരെമ്യാവിനോട് പറഞ്ഞു, ഓൾറെഡി 250 വർഷമായി ഇവരെ സൂക്ഷിക്കുക.
God has preserved them for 250 years but God is telling Jeremiah
ee kudumathil Jehovah's sanil nilkuvan talamura illada pogillenna nee ange parvadichola.
God told Jeremiah to prophesy that this generation shall not perish but will last forever.
ബാബിലോണി പ്രവാസം കഴിഞ്ഞ് യെരുശലേമിൽ ഉണ്ടായ ആൾക്കാരിൽ ഒരു നല്ല പങ്കും ഈ രഹാവ്യ കുടുംബമായി അവർക്ക് യെരുശലേം കിട്ടിയെന്നുള്ളതാണ് സത്യം.
The Rehabites received Jerusalem and they were the predominant people in Jerusalem.
ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസെൻഡിങ് ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ തലമുറ തലമുറയായി ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
This is called transcending blessing because this is a blessing that God gives from generation to generation.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്നത്, നമ്മുടെ ലെഗസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ വിളിച്ച വിശുദ്ധിക്കും വേർപാടിനും. സാഹചര്യങ്ങൾ നോക്കാതെ, സ്ഥലം നോക്കാതെ, മറ്റുള്ളവരെ നോക്കാതെ നേരെ നിന്നാൽ ദൈവം തലമുറകളുടെ ദൈവമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും.
If you want to give the transcending blessing to your children, it is your responsibility to abide according to the word of God and live a life of separation and the holiness, and then your children will be blessed of the Lord.
ഈ മെസ്സേജ് എനിക്ക് കിട്ടാൻ ഒരു കാരണം കൂടെ ഉണ്ട്.
There is a reason I received this blessing.
കഴിഞ്ഞ ആഴ്ച ഞാൻ ന്യൂയോർക്കിൽ പോയിട്ട് വന്ന ഒരാളാണ്.
Last week I was in New York.
ദുഃഖത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ.
With grief let me tell you something.
ഒരു വിശുദ്ധിയോ വേർപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് ഒരു പുച്ഛമാണ്.
Holiness and separation has become is not known among people these days.
ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വലഞ്ഞ പ്രിയപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാ ജുമാ അല്ല പറയുന്നത്.
There were people who were hungered or was craving for one time meal.
ഞങ്ങൾ എത്രയോ കുടുംബങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, വരെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വിശുദ്ധി എന്ന വേർപാട് എന്ന അതുപോലെ തന്നെ തെറ്റും ശരിയും ഒന്നും മനസ്സിലാകാതെ ഒരു ബ്ലൈൻഡ് ആയിട്ട് പോകുന്ന ഒരു ജനതയെ കാണുവാൻ എനിക്ക് ഇടയായി തീർന്നു.
I have been to several of these houses and prayed for their in their time of difficulties, but now they have forgotten what is holiness and what is separation.
ഞാന് അവസരം കിട്ടിയാ പറയും, കർത്താവേ പാപത്തെ ക്ഷമിക്കണമേ, പാപ പ്രവൃത്തി ഓർക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാനും എനിക്ക് ദൈവം കൃപ വന്നിട്ടുണ്ട്. ഞാൻ മനുഷ്യനെ നോക്കി ഇറങ്ങിയതല്ല, ഞാൻ ദൈവത്തെ നോക്കി ഇറങ്ങിയതാണ്.
I looked unto God and I set out, so I prayed, Lord, forgive all their iniquities and forgive them for what they do.
എന്തു കുള്ളിക്കരാജി കാണിച്ചാലും അനുകൂലിക്കുന്ന പാസ്റ്റേഴ്സും ഈ കാലങ്ങളിൽ ഉണ്ടാകാം. അത് ഞാൻ അവരെ ഒന്നും കുറ്റം പിടിക്കുന്നില്ല, വിധിക്കുന്നില്ല. എന്ന ഒരു കാര്യം മനസ്സിലാക്കണം, വിശുദ്ധി എന്ന് പറഞ്ഞാൽ സ്വയമായി നമ്മൾ നോക്കണം. ആരുമില്ലെങ്കിലും യോശുവ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. സാഹചര്യം നോക്കിയല്ല നോക്കുന്നത്, മറ്റുള്ളവരെ നോക്കിയല്ല നോക്കുന്നത്, മറ്റുള്ളവർ വിധിക്കാൻ നമ്മളെ പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം വിളിച്ച വിളി ഇന്നും കാതിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നവരെയാണ് ദൈവകാലത്ത് നോക്കുന്നത്.
God is looking for those who stand up for holiness and separation for him in these days. It is not mingling with the world and doing what the rest of the world does, but to stand firm and for what you are called and for your separation.
ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്.
David in his Psalms is saying so.
ദൈവം ഒരിക്കൽ അരുളി ചെയ്തു.
God spoke once.
ഞാൻ രണ്ട് പ്രാവശ്യം
കേട്ടിരിക്കുന്നു. And I heard it twice.
എങ്ങനെ രണ്ട് പ്രാവശ്യം കേക്കുന്നു?
How did he hear it twice?
ഒരു കാര്യം മാത്രം ഒന്നല്ല കേക്കുള്ളോ?
If it was said once, only once. ഉള്ളിൽ ഇരുന്ന
അദുല്ലാം
But he sat in the cave of Adullam.
ഒരു കാലത്ത് നീ ഭയപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഒന്ന് ഭയത്തോടുകൂടി ആ ഗുഹയിൽ ഇരുന്നപ്പോൾ അവിടെ മുഴങ്ങിയ എക്കോയാണ്, ദാവീദേ ഞാൻ നിന്റെ ബലമാണ്, ഞാൻ നിന്റെ സങ്കേതമാണ്, ഞാൻ നിന്റെ ജീവനാണ്. ഒരിക്കലും യഹോവ അരുളി ചെയ്തത് അവന്റെ ജീവിതത്തിൽ രണ്ടായിട്ട് അവൻ മുഴങ്ങി. അവൻ ഒരിക്കലും മറങ്ങി മറന്നു കളയില്ല, കേട്ട ശബ്ദവും മറക്കില്ല, കേൾക്കുന്ന എക്കോയും മറക്കില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.
David was once in the cave of Adullam and he heard the voice of God and that voice echoed in his life. So when he was in time of difficulty, the voice that echoed in his life was always there for him.
ദേ കർത്താവ് വരാറായി ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്.
God, Jesus is coming soon and the world will be judged soon.
പക്ഷേ രേഹാബിയ കുടുംബം ഈ യുദ്ധത്തിന്റെ നടുവിൽ അവരെ ഈ യുദ്ധഭൂമി കയറി വന്ന് താമസിക്കാൻ സ്വസ്ഥമായിട്ട്.
The Rehobite family in the time of war, they stayed in the war area, the Jerusalem.
വേദവചനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നു. പ്രൈസ് ദി
ലോർഡ്. Those who trust in the Lord are like Zion, they shall never be shaken.
അനേക യഹൂദ പ്രഭുക്കന്മാരെ ചങ്ങലയിട്ടുകൊണ്ട് ബാബേലിലേക്ക് പോയപ്പോൾ ദൈവത്തിന് വേണ്ടി നിന്ന, വിശുദ്ധിക്ക് വേണ്ടി നിന്ന രേഹാബ്യ കുടുംബത്തിലെ ഒരൊറ്റ ഒരെണ്ണത്തെ പോലും നെബുക്കനേസർ തൊട്ടില്ല, ആരാമീരും തൊട്ടില്ല എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്.
When several children of Israel were taken as captive to Babylon, the Rehobite family was not touched, none of them, and but they lived peacefully in the land of Jerusalem.
ആ കാലത്തെ യഹൂദന്മാരെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ടെസ്റ്റിമണി ആയിട്ട് ഈ കുടുംബത്തെ മാറ്റി വെച്ചു. പ്രൈസ് ദി
ലോർഡ്. This family was a testimony to the children of the Jews at that time.
ഈ വചനം എന്നോട് ദൈവം സംസാരിച്ചതാണ്.
This word spoke to me.
അത് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്.
So I'm just conveying that message to you.
എന്നോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു കുടുംബത്തെ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ടെസ്റ്റിമണി ആയിരിക്കണം. ഹല്ലേലൂയ. അതിനൊരു ലെഗസി ഉണ്ടായിരിക്കണം, ലോകം കണ്ടു പഠിക്കണം. ഈ കുടുംബം രേഹാബ്യ കുടുംബത്തിന്റെ മുമ്പിൽ കൊണ്ട് കള്ളുവിളമ്പിയാലും അത് തൊടുകേല എന്ന് നീ ഉറച്ചു നിൽക്കണമെന്നാണ് എന്നെ പഠിപ്പിച്ചത്.
God told me that your family should be like the family of the Rehobites. Even if wine is served for them, they will not take it. So you should have a legacy like that.
ഒരു അപ്പനെ 250 വർഷം മുമ്പ് പറഞ്ഞത് എടുക്കാൻ കഴിയുന്ന ഒരു തലമുറയായിരുന്നു രേഹാബ്യ കുടുംബം. പ്രൈസ് ദി ലോർഡ്.
My family was a family that carried the message of their father, instruction of the father for the 250 years.
ആ 250 വർഷവും യഹോവ അവരെ സൂക്ഷിച്ചു മരുഭൂമിയിൽ. അവർ വിതച്ചില്ല, അവർ മുന്തിരിത്തോട്ടം വെച്ചില്ല, എങ്കിലും യഹോവ അവർക്ക് തണലായിരുന്നു, സഹായമായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
In their life's wilderness for the 250 years, they obeyed what their father said. They did not drink wine, they did not build houses, sow seed or plant vineyards.
എന്നാൽ ദൈവം കൊടുത്ത നന്മകളെ മനസ്സിലാക്കാതെ വണ്ണം ദൈവകൃപയിൽ നിന്ന് പോയവരെ ചങ്ങലയിട്ടുകൊണ്ട് ബാബിലോനിലേക്ക് പോയി.
But those who forget the blessings of the Lord, they were taken as captives to Babylon.
ബാബിലോൻ പറയാ, വരുവീൻ നമുക്ക് യെരുശലേമിലേക്ക് പോ, യുദ്ധഭൂമിയിലേക്ക് പോകാം.
The Rehobites are saying, come, let's go to Jerusalem, the battlefield.
കർത്താവ് അവരെ പ്രിസർവ് ചെയ്യും.
God preserved them.
ആമേൻ. എന്നിട്ട് പറയാ, യിരെമ്യാവിനോട് പറയാണ്,
and Jeremiah, and God is telling Jeremiah,
ഇവർ ഈ കുടുംബത്തെ ഞാൻ സൂക്ഷിക്കാൻ പോവാണ്.
I'm going to take care of this family.
ഞാൻ ഒരു പച്ച മലയാളത്തിൽ സത്യം പറയാ.
I'm going to tell you a plain truth.
ഇത് കുഞ്ഞുങ്ങൾക്കുള്ള മെസ്സേജ് ഒന്നുമല്ല.
It is not for little the small children.
അപ്പമാര് ശരിയാണെങ്കിലും കുഞ്ഞുങ്ങൾ ശരിയാകും.
If fathers are right then the children will be right.
കഴിഞ്ഞ ചൊരാൾ എന്നോട് പറഞ്ഞു അപ്പമാർക്ക് പേടിയാ മക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനെന്ന്.
Last day, week somebody told me fathers are scared to speak to their children.
ഹാ ഇവിടെത്തേണ്ട ഒരു അപ്പം പറഞ്ഞതായി വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത്.
Here you see the how what a father said the children are following.
അൻസർണം വലിയ കാട്ടിലും ചെവിക്കൊള്ളുന്ന മുട്ടാടുകളെ മേജസിനെ കാട്ടിലും നല്ലതാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്.
The word of God says obedience is better than sacrifice.
അത് ആർക്ക് കൊടുത്ത വചനമാണെന്ന് അറിയാമോ?
Do you know who God received the word?
ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിന് കൊടുത്ത വചനമാണ്.
It was given to the first king of Israel.
എന്ന ഒരു കാര്യം മനസ്സിലാക്കണം.
But understand one thing.
നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രമാണം മുറുകെ പിടിച്ചു നിൽക്കണം.
If we hold on to the principles that God has given us.
അത് പിടിച്ചു നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ.
If you don't stand according to the principles.
ദൈവം നമ്മെ മാറ്റി കളയും.
God will remove us.
ഇപ്പോ ഒന്നോ രണ്ടോ തലമുറ വരെ നിന്നിരിക്കും.
You may stand for one or two generations.
നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവന്റെ ഒരു കാര്യം ഞാൻ പറയാം.
The reason we are blessed.
ഞാൻ പഠിച്ച MGM സ്കൂളിൽ ചെല്ലുമ്പോൾ MGM സ്കൂളിലാണ് പഠിച്ചിരുന്നത്.
I studied at MGM school.
അവിടെ ചെല്ലുമ്പോൾ കപ്പയും മീനും തിന്നണം പെന്തക്കോസി ചേർണമെന്ന് ഞാൻ നാളുകൾ പാട്ട് കേട്ടവനാ.
They used to sing songs and mock at us.
അനേകരെ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്.
Many people made fun of us.
ഒരു പെന്തക്കോസുകാരനെ കാണാനുണ്ടായിരുന്നു അവനൊട്ട് വെളിപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എനിക്ക് മനസ്സിലാവും പെന്തക്കോസുകാരനാണെന്ന്. ഒറ്റയ്ക്ക് ഞങ്ങളെ വിളിച്ച് അപമാനിച്ച ദിവസങ്ങളുണ്ട്.
There were several times when people in schools ridiculed us.
എന്നാൽ ഇന്ന് അങ്ങനെയുള്ള അനുഭവമൊന്നുമല്ല.
But now we don't have such experiences.
ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എന്നെ കാണാൻ അനേകർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നു.
Several people came to see me when I went to India this time.
കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്നെ കാണാൻ വന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ കാണാൻ വന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ്
ഒരു കൊച്ചു പെണ്ണാണ്. പ്രൈസ് ദി ലോർഡ്.
She's a young girl.
അവൾ പറഞ്ഞു എന്നെ കുഞ്ഞൻചാൻ എന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു.
I came to see you.
എന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി.
I was rejoiced by it.
ഞാൻ നാട്ടിലെ വലിയ ആളൊന്നുമല്ല.
I was not a great person.
നിങ്ങളും ഞാനും ഒന്നും വലിയ ആൾക്കാരൊന്നുമല്ല.
We were not great people in India.
നമ്മളുള്ള ഗുണം രേഹാബിയ കുടുംബത്തിലുള്ള പോലെ ഒരു ഗുണമേ ഉള്ളൂ.
We have only one quality that the Rechabites had.
പരീക്ഷ നാളി ദൈവത്തിന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുടുംബങ്ങളാണ് നമ്മൾ.
We were the family set aside by God.
നമ്മുടെ പ്രസംഗമല്ല നമ്മുടെ ജീവിതമാണ് ലോകം നോക്കുന്നത്.
It was not our preaching but it was our lifestyle that showed people.
കൊസാരനെ പോലെ വചനം കേട്ട ആരുമില്ല. പക്ഷേ ഒരു കാര്യം ദൈവം പറയുന്നുണ്ട്, നീ ജീവിതം കൊണ്ടാണ് കാണിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ജീവിതം ഇല്ലാത്തവനെ അനുഭവവും ഇല്ല. പ്രൈസ് ദി ലോർഡ്.
You have to show your life by your testimony and that's what is exhibited to the world.
നീ ലോകത്തെ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്.
You have to show it to the world.
ഇപ്പോ ഈ പിള്ളേരെ കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്നിരിക്കുക.
They brought these children to the house of God.
അവരെന്നെ മെമ്മറി വേർഡ്സ് അവിടെ പറഞ്ഞു.
Did the children say any memory words?
അവരെന്നെ പാട്ട് പാടി കേൾപ്പിച്ചോ?
Did they sing any songs there?
അവരൊന്നും കേൾപ്പിച്ചില്ല.
They did not do anything.
അവരുടെ മുമ്പിൽ വീഞ്ഞ് വിളമ്പിട്ടാ പറയുന്നത്.
They were served wine in front of them.
മക്കളെ കുടിച്ചോന്നാ പറയുന്നത്.
The prophet is saying drink.
അവരൊന്നും മോശയുടെ ന്യായപ്രമാണം അവിടെ ഉപയോഗിച്ചില്ല.
They did not use the law of Moses.
അവർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ.
They said only one thing.
എന്റെ അപ്പൻ ഞങ്ങളുടെ അപ്പം പറഞ്ഞിട്ടുണ്ട്.
Our father instructed us.
നിങ്ങൾ ആരും വിചാരിച്ചാലും ഇതിനെ ഞാൻ തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്.
If any of you decide that tell us we will not touch this wine.
ഇതിനെ പറയുന്ന വിശുദ്ധി.
This is called holiness.
ഇതിനെ പറയുന്ന വേർപാട്.
This is called separation.
Amen.
Amen.
Hallelujah.
Amen.
Hallelujah.
Hallelujah.
ദൈവം അവരെ അനുഗ്രഹിച്ചു.
God bless the Rechabites.
Hallelujah.
Amen.
ഞാൻ ഇവിടെ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.
Let me stop here.
Hallelujah. എനിക്ക് വളരെ വേദനയുണ്ടായ ദിവസങ്ങളാണെങ്കിലും എന്നെ ദൈവം ആശ്വസിപ്പിച്ചു.
I was grieved in the spirit last week but God comforted me.
എന്റെ മക്കൾ അനുസരിക്കുമല്ലോ എന്നുള്ള എന്റെ വിഷയമല്ല.
I do not know if my children will obey me or not.
എനിക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്.
I have freedom over them.
എന്നെ ഇന്നുവരെ അങ്ങനെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നാളെ എനിക്ക് അറിയേമില്ല.
So far they have not disobeyed me.
എന്നാ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും.
But one thing I can say.
മക്കളെ നിങ്ങൾ വിശുദ്ധിയോടെ കൂടി നിൽക്കണം.
Children you have to live holy life.
അതിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം.
You have to pray for that.
ഞാൻ ഈ സഭയുടെ പാസ്റ്ററോടെയാണ്.
I am the pastor of this.
ദൈവം എന്നെ ഈ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്.
God has given me this church.
I mean ഭരണത്തിന് വേണ്ടി ബോർഡ് ഉണ്ട്. അത് വേറെ വിഷയം.
The ruling the thing is about.
എനിക്ക് ഈ സഭയോട് പറയാനുള്ളത്.
But my job for the church.
നിങ്ങളെ ഈ ദേശത്തെ കൊണ്ടുവന്നിട്ടുള്ളത്.
God has brought you to this space.
ഒന്നും നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും.
Even if you have not done anything.
വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം.
Stand firm for holiness.
നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അത് പറയണം.
Tell your children that.
ഒരു യഹൂദനോട് യഹൂദൻ പറഞ്ഞു കൊടുക്കും നീ യഹൂദനാണെന്ന് പറഞ്ഞു കൊടുക്കും. മുസ്ലിമിനോട് ഒരു മുസ്ലിം പറഞ്ഞു കൊടുക്കും നീ ഒരു ഇസ്ലാം ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നീ ഒരു ദൈവവൈദനാണെന്ന് പറഞ്ഞു കൊടുക്കണം.
Hindu will tell a church the Hindus but Muslim will tell a church they are Islam. Make people a Hebrew Jew will tell his children that they are Jewish people. We should tell our children that they are children of God.
ഇല്ലെങ്കിൽ നിങ്ങൾ മുട്ടലിരുന്നാ മതി.
Otherwise you stay on your knees and pray.
ദൈവം നിങ്ങൾക്കാണ് അതോറിറ്റി
തന്നിട്ടുള്ളത്. God has given you the authority.
ആ അതോറിറ്റി നമ്മൾ ഉപയോഗിക്കണം.
We have to accomplish that authority.
ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ഉപദേശങ്ങൾ മറക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.
Just because God brought us to this country doesn't mean we change our doctrines.
വരും ദിവസങ്ങളിൽ ദൈവം നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കണിടയാക്കട്ടെ.
May God enable us to live a holy life in the coming days.
ഒരു ട്രാൻസെൻഡിംഗ് ബ്ലെസ്സിംഗ് നമ്മുടെ തലമുറയിൽ ഉണ്ടാകട്ടെ.
Our children should have received the transcending blessing.
ഈ പുസ്തകം ഈ അധ്യായം അവസാനിക്കുമ്പോൾ എഴുതിയ വാക്യമാണ് ഈ ബോർഡിൽ കാണുന്നത്.
You see the verse that ends this chapter ends with.
എന്തവാ എഴുതി വെച്ചിരിക്കുന്നത്?
What does it say?
Amen. ഇത് കൂടുതൽ എന്താ അപ്പന അനുഗ്രഹം പ്രാപിക്കാന?
What other blessing does a father need other than this?
നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടേണ്ടെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ മെസ്സേജ് അതുപോലെ ഡിസ്കാർഡ് ചെയ്ത് വേണ്ടാന്ന് വെക്കാം.
If you do not want your generation to be blessed, then you can discard this message.
നമ്മൾ മരണപ്പെട്ടാലും കർത്താവിന്റെ വരവ് താമസിച്ചാലും,
even if we pass away and if the Lord's coming is tarried,
ഇത് എടുത്തുകൊണ്ട് നിൽക്കുവാൻ എന്റെ കുടുംബത്തിൽ ഒരാൾ ഉണ്ടാകും എന്ന് ഇങ്ങോട്ട്
പറയാം. Somebody will stand with this word of God.
Amen.
Amen.
ആരെന്തോ പറഞ്ഞ നല്ല വിഷയം.
It doesn't matter what people tell about you.
ദൈവം എന്തോ നമ്മളെക്കുറിച്ച്.
What does God desire of you?
ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞ ഞാൻ കണ്ണീരോടെ ഞാൻ പറയട്ടെ.
When I read this I with tears I prayed.
കർത്താവേ 250 അല്ല 500 വർഷം കഴിഞ്ഞാലും നീ മറക്കുന്ന ദൈവമല്ലല്ലോ.
Lord, not only 250 years but even if it's 500 years you are not a God who will forget us.
മറ്റുള്ളവർക്ക് വേണ്ടി പാഠമായിട്ട് ഈ കുടുംബത്തെ വെച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Like you set this family aside to be a testimony for others.
കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച മറ്റൊരു ഭാഗമുണ്ട്.
There's another portion that we thought
of. സ്ത്രീയോട് ഏദനി പറഞ്ഞത് 56 തലമുറ കഴിഞ്ഞപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 3 അധ്യായത്തിൽ പറയുന്നു.
We see we learned that what God told the women in Genesis after 56 generations it happened in the book of Luke we read.
എന്നാൽ മത്തായിയുടെ സുവിശേഷം 42 എഴുതിയിട്ടുള്ളൂ.
In Matthew only 42 generations are mentioned.
അബ്രഹാമിനോട് പറഞ്ഞതാണ്.
That's what God told Abraham.
ഇന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം.
Let's tell God today.
കർത്താവേ നീ ഞങ്ങളെ വാസമായി അനുഗ്രഹിക്കുക.
Lord truly bless us.
മറ്റുള്ള എല്ലാം നമ്മളിൽ നിന്ന് issues അങ്ങ് മാറ്റി വെക്കാം.
Remove all other issues that are in front of you.
നമ്മൾ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് നമുക്ക് ചെല്ലാം.
We are going to the presence of God today.
കർത്താവേ എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ.
Lord forgive my iniquities.
മനുഷ്യനോടുള്ള ബന്ധത്തിലാണെങ്കിലും,
if there's anything against man,
ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും,
or against God,
അൺകണ്ടീഷണൽ ആയിട്ട് ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് തരണം.
Give me a heart of heart to forgive others unconditionally.
നമുക്ക് പലപ്പോഴും പല ചിന്തകൾ വന്നിരിക്കും.
Several thoughts come into our mind.
പക്ഷേ അത് മനുഷ്യ ജീവിതമായതുകൊണ്ടാണ്.
Because it is a human life.
എന്നാൽ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അങ്ങനെയുള്ള മനസ്സ് നമുക്ക് തരും.
But if you tell ask God, God will give you a heart of like that.
ഞാൻ ഒരു കാര്യം പറയട്ടെ.
Let me tell you one thing.
എനിക്ക് ആരോടും ഒരു വിദ്വേഷങ്ങളും ഇല്ല.
I have nothing against anybody.
ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഇല്ലാന്ന് തന്നെയാണ്.
When I say no it is a no.
പിന്നെ ഒരിക്കലും ഞാൻ അത് തിരിച്ചു പറയില്ല.
I never retake that.
നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ ഒരാളോട് ക്ഷമിച്ചാൽ പിന്നെ അത് പൊക്കിക്കൊണ്ട് വരുന്നത് ഏറ്റവും വലിയ പാപമാണ്.
If you have forgiven somebody for what you have done it should not be brought up.
നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നും ആയിരിക്കണം.
You say yes it is a yes and a no is a no.
എങ്കിലും നമുക്ക് ബലഹീനത പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ
but still we are weak.
ഏതു ബലഹീനനെയും ഏതു പാപിയെയും നീതീകരിക്കുന്ന യേശുവിന്റെ രക്തം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി സംസാരിക്കും.
The blood of Jesus speaks for us and cleanses us from all our sins and iniquities.